റോമർ കീഴ്ലേഖനത്തിൻ്റെ വാക്യപ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 17-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 15-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. റോമർ 15-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ ബലവാന്മാരായവരോടുള്ള പ്രബോധനത്തോടെയാണ്. ഇത് 14-ാം അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ തുടർച്ചയാണ്. വിശ്വാസത്തിൽ ബലവാന്മാർ ആയവർ ആരാണ് എന്ന് പൗലോസ് കഴിഞ്ഞ അധ്യായത്തിൽ നിർവചിക്കുന്നുണ്ട്. അവർ ന്യായപ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉള്ളവരാണ്. ഇങ്ങനെ വിശ്വാസത്തിൽ ബലവാന്മാരായവർ ബലഹീനരായ വിശ്വാസികളോട് സഹിഷ്ണുതയോടെ ആയിരിക്കണം. എല്ലാ വിശ്വാസികളും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നവർ ആകണം. അങ്ങനെ സഭ ഐക്യപ്പെട്ടിരിക്കണം. യഹൂദന്മാരോടും ജാതിയരോടുമുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. റോമിലെ വിശ്വാസികളുടെ വിശ്വാസത്തിലും ജീവിതത്തിലും പൗലോസിന് പൂർണ്ണ തൃപ്തിയുണ്ട്. സുവിശേഷം എത്തപ്പെടാത്ത ജാതികളുടെ ലോകത്തിൽ അതിനെ വിളംബരം ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർണ്ണതയിൽ എത്തുകയാണ്. അദ്ദേഹത്തിന് റോമിലെ വിശ്വാസികളെ നേരിൽ കാണുവാൻ ആഗ്രഹമുണ്ട്. അതിനു മുമ്പായി യെരുശലേമിലെ വിശ്വാസികൾക്കുള്ള സാമ്പത്തിക സഹായം എത്തിക്കണം. ഇതിനായി റോമിലെ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാമാണ് 15-ാം അധ്യായത്തിലെ വിഷയങ്ങൾ. 15:1-7 വാക്യങ്ങൾ റോമിലെ വിശ്വാസത്തിൽ ബലവാന്മാർ ആയവരുള്ള ദൂത് ആണ്. അവർ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും സ്വയം പ്രസാദിക്കാതിരിക്കുകയും വേണം. അതായത് ഓരോരുത്തരും കൂടെയുള്ള വിശ്വാസികളുടെ നന്മയ്ക്കായിട്ട് ആത്മീയ വർദ്ധനവിനായി പ്രവർത്തിക്കണം. അങ്ങനെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നവർ ആകണം. യേശു ക്രിസ്തു വന്നത് സ്വയം പ്രസാദിപ്പിക്കുവാനായിരുന്നില്ല എന്ന് ഓർക്കണം. സകലത്തിലും ക്രിസ്തുവായിരിക്കണം നമ്മളുടെ മാതൃക. 15:3, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്നത് സങ്കീർത്തനം 69-ൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. വിശ്വാസത്തിൽ ബലവാന്മാരായവർ ബലഹീനരായവരെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുവാൻ അവരുടെ ആത്മീയ വളർച്ചയിൽ സഹായിക്കണം. നമ്മളുടെ താല്പര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കരുത്. ഇതിൽ യേശു ക്രിസ്തുവിനെ മാതൃക ആക്കണം. അവൻ ബലഹീനർ ആയിരുന്ന നമ്മളെ ബലവാന്മാർ ആക്കുവാനായി നിന്ന് സഹിച്ചു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവിച്ചു. റോമർ 15-ാം അധ്യായത്തെ 14-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായി തന്നെ വായിക്കണം. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഇവിടെയും തുടരുന്നത്. ശക്തരായ നാം എന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധ്യവും ഉറപ്പും ഉള്ളവരാണ്. അശക്തരുടെ എന്നത് ന്യായപ്രമാണത്തിലെ ഭക്ഷണം, പെരുന്നാൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രമാണങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉറപ്പില്ലാത്തവരാണ്. ഇതാണ് അവരുടെ ബലഹീനത. ബലഹീനതകളെ എന്നത് ന്യായപ്രമാണോ പുതിയമോ പാപമെന്ന് വിളിക്കുന്ന പ്രവൃത്തികളല്ല. അതിനാൽ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ആശ്രയിക്കാത്ത രണ്ട് വിഭാഗക്കാരും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികൾ ആണ്. ഭക്ഷണ പാനീയങ്ങളെയും ഉത്സവങ്ങളെയും ശബത്തിനെയും സംബന്ധിച്ച് ദൈവകൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവജനം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്ന വിശ്വാസത്തിൽ ബലവാന്മാരായവരുടെ ഉറപ്പ് ശരിയാണ്. അത് മാറ്റേണ്ടതില്ല. എന്നാൽ അവർ ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം സംബന്ധിച്ച് ഉറപ്പില്ലാത്ത ബലഹീനരെ സഹിഷ്ണുതയോടെ കാണണം. അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം തകർക്കപ്പെടാതിരിക്കുവാനായി ചിലതെല്ലാം ഉപേക്ഷിക്കുവാനും ബലവാന്മാർ തയ്യാറാകണം. 15:4 മുൻ എഴുതിയിരിക്കുന്നത് തിരുവെഴുത്തുകളാൽ എന്നീ വാക്കുകൾ പഴയ നിയമ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചകന്മാരും മറ്റെഴുത്തുകളുമാണ്. ഇവ നമുക്ക് എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് ആണ്. അതായത് പഴയ നിയമ തിരുവെഴുത്തുകൾ പുതിയ വിശ്വാസികൾക്കും ഉപദേശം നൽകുന്നു. അവയാൽ അവർക്ക് വിശ്വാസത്തിൽ സ്ഥിരത, ആശ്വാസം, പ്രത്യാശ എന്നിവ ലഭിക്കുന്നു. അതായത് പഴയ നിയമ തിരുവെഴുത്തുകളെ പൗലോസ് തള്ളിക്കളയുന്നില്ല. അത് മാത്രമല്ല, അവ പുതിയ വിശ്വാസിക്ക് ഗുണകരമാണ് എന്നും അദ്ദേഹം പറയുകയാണ്. കാരണം എല്ലാ തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ വചനമാണ്, അവ ദൈവത്തിൻ്റെ ഹൃദയ വിചാരങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ദൈവം സ്ഥിരതയും ആശ്വാസവും നൽകുന്നു. അവർ യേശുക്രിസ്തുവിന് അനുരൂപമായി തമ്മിൽ ഏകചിത്തയോടെ ഇരിക്കണം. അതിനായി ദൈവകൃപ ലഭിക്കേണ്ടതിനായി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അതായത് റോമിലെ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുപരിയായി അവർ ഏക മനസ്സോടെ യേശുക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മൗക്തീകരിക്കേണ്ടതിന് അവർക്ക് കഴിയും. ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും യേശുക്രിസ്തു സ്വീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. അതുപോലെ ദൈവമഹത്വത്തിനായി നമ്മളും ഓരോ വിശ്വാസിയെയും കൈക്കൊള്ളണം. 15:5-6 വാക്യങ്ങൾ റോമിലെ വിശ്വാസികൾക്കായുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അവർ ഐക്യമെത്തിയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ മൗക്തീകരിക്കണം. 15:5 ഐക്യമെത്തിയപ്പെട്ടു, ഒരു വായിനാൽ എന്നീ പ്രയോഗങ്ങൾ ഒരു സംഗീതത്തിലെ സ്വരച്ചേർച്ചയെയും ശബ്ദങ്ങളുടെ ലയത്തെയും സൂചിപ്പിക്കുന്നു. ഒരു വായിനാൽ എന്നത് ഇംഗ്ലീഷിൽ ഒരു ശബ്ദത്തിൽ എന്നാണ്. റോമിലെ വിശ്വാസികളുടെ ഇടയിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവരൊരു സംഗീതത്തിലെ ശബ്ദലയം പോലെ ഒരേ ശബ്ദത്തിൽ ദൈവത്തെ മൗക്തീകരിക്കണം. ഇസ്രായേൽ പിതാക്കന്മാർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു യഹൂദന്മാർക്ക് ദാസനായി തീർന്നു. അങ്ങനെ ദൈവം വാഗ്ദത്തങ്ങളിലുള്ള അവൻ്റെ വിശ്വസ്തത തെളിയിച്ചു. ജാതികൾക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചതിനാൽ അവർ അവനെ മൗക്തീകരിക്കണം. യഹൂദന്മാരോടും ജാതികളോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ സവിശേഷ ബന്ധത്തെക്കുറിച്ചാണ് പൗലോസ് റോമർ 15:8-9 വാക്യങ്ങളിൽ പറയുന്നത്. ഒന്നാമതായി യേശുക്രിസ്തു പരിച്ഛേദനക്കാരായ യഹൂദന്മാർക്ക് ദാസനായി തീർന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ ദൈവം അബ്രഹാം മുതലായി ഇസ്രായേൽ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചു. അതിനായി ദൈവം യേശുക്രിസ്തുവിനെ മശിഹയായി അയച്ചു. അങ്ങനെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തരെന്ന് തെളിയിച്ചു. ഇതിന് സമാനമായ ആശയം ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ദൈവം യേശു ക്രിസ്തുവിലൂടെ ജാതിയരോട് കരുണ കാണിച്ചു. അതിനാൽ അവർക്ക് ദൈവത്തെ മൗത്തുപ്പെടുത്തുവാൻ ഇടയായി. ഇസ്രായേൽ ജനം യേശു ക്രിസ്തുവിനെ മശിഹയായി സ്വീകരിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ ജാതികളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ജാതിയർ ദൈവകൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ചു. തുടർന്ന് പൗലോസ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളുടെ തെളിവിലേക്കായി പഴയ നിയമത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ എന്നും ഇസ്രായേലിലും ജാതിയരും ഉണ്ടായിരുന്നു. റോമർ 15:10 സങ്കീർത്തനം 18:49 2 Samuel 22:50 എന്നീ വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. ജാതികളുടെ മധ്യ നിനക്ക് സ്തോത്രം ചെയ്യും എന്നതിനെ ജാതികളോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്ന് മനസ്സിലാക്കാം. 15:11 ആവർത്തനം 32 സങ്കീർത്തനം 117 എന്നീ വേദഭാഗങ്ങളിൽ നിന്നും എടുത്തത് ആണ്. സങ്കീർത്തനം 117:1 സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം 2 നമ്മളോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു. അതിനാൽ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ജാതിയർ ദൈവത്തിൻ്റെ ദയ, വിശ്വസ്തത എന്നിവയോർത്ത് അവനെ സ്തുതിക്കുകയാണ്. 117:1 സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ എന്നത് ഭൂമിയിലെ സകല ദേശങ്ങളിലെയും മനുഷ്യരെ അവരോടുള്ള ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം അവനെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇസ്രായേലർക്ക് മാത്രമല്ല സകല മനുഷ്യർക്കും ഉള്ളതാണ്. 15:12 യെശയ്യാ പ്രവാചകൻ്റെ ദൂതാണ്. ഇശ്ശായി ദാവീദ് രാജാവിൻ്റെ പിതാവാണ്. മശിഹ ജനിക്കുന്നത് ദാവീദിൻ്റെ വംശാവലിയിലായിരിക്കുമെന്നായിരുന്നു ദൈവിക വാഗ്ദത്തം. ഈ വാക്യങ്ങളിലൂടെ ജാതികളുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എക്കാലത്തും ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പൗലോസ് തെളിയിക്കുന്നത്. ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്ന വാക്യങ്ങൾ എബ്രായ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവാജിൻ്റിൽ നിന്നും എടുത്തവയാണ്. പൗലോസിന് എബ്രായ ഭാഷ നല്ലതുപോലെ അറിയാമായിരുന്നു എങ്കിലും റോമിലെ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ഗ്രഹിക്കുവാൻ കഴിയേണ്ടതിനായി അദ്ദേഹം പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷ ഉപയോഗിച്ചു. 15:13 വാക്യം ഒരു പ്രാർത്ഥനയാണ്. ദൈവം പ്രത്യാശ നൽകുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ റോമിലെ വിശ്വാസികൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം അവരെ നിറയ്ക്കുമാറാകട്ടെ. 15:14 മുതലുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ ലേഖനത്തിലെ ഒരു പുതിയ ഭാഗമാണ്. ഈ വാക്യം റോമിലെ വിശ്വാസികളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രശംസ ആണ്. അവർ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു. ഇതിൽ അദ്ദേഹത്തിന് ഉറപ്പ് ഉണ്ട്. റോമിലെ സഭാവിശ്വാസികളെ പൗലോസ് ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ല. അവരിൽ ചിലരെ അക്വിലാസ് ക്രിസ്കില്ല എന്നിവരെ അദ്ദേഹം നേരിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ കണ്ടുമുട്ടുന്നത് കൊരിന്തിൽ വെച്ചാണ്. റോമർ 16:3-5 വാക്യത്തിൽ നിന്നും ഇവർക്ക് റോമിൽ ഒരു വീട്ടിലെ സഭ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. റോമിലെ മറ്റു ചില വിശ്വാസികളെയും പൗലോസിന് പരിചയം ഉണ്ട്. അതിനാൽ അവിടെയുള്ള വിശ്വാസികളെക്കുറിച്ച് നല്ല വിശേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവരെ പ്രശംസിക്കുന്നത്. അവരെ പ്രശംസിച്ചുകൊണ്ട് 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. റോമിലെ വിശ്വാസികൾ ദയാപൂർണരായിരുന്നു. അവർ ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് സകല ജ്ഞാനവും നിറഞ്ഞവരായിരുന്നു. അതിനാൽ തന്നെ അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരും ആയിരുന്നു. എങ്കിലും അദ്ദേഹം ചില വിഷയങ്ങളിൽ ദൈവം നൽകിയ കൃപയിൽ ആശ്രയിച്ച് അതിധൈര്യമായി അവർക്ക് എഴുതിയിരിക്കുന്നു. അത് ദൈവിക മർമ്മങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ആയിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതൻ എന്ന വണ്ണം ജാതികൾക്ക് ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടേണ്ടതിനായിട്ടാണ്. അവർ ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സുവിശേഷം അദ്ദേഹം അവരെ അറിയിച്ചു. 15:15 വഴിപാട് എന്ന വാക്ക് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് എന്ന വാക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധമായ ഒരു വഴിപാട് ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു പുരോഹിതന്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. പൗലോസ് ജാതികളുടെയിൽ ഒരു പുരോഹിതനെ പോലെ അവരെ ദൈവത്തിന് പ്രസാദകരമായ ഒരു വഴിപാടായി സമർപ്പിക്കുവാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ജാതികൾ എന്ന വഴിപാടിനെ വിശദീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമർ 12:1 പൗലൂസിൻ്റെ ഉപദേശം ഇതിനോട് ഒത്തുപോകുന്നു. 15:17 പൗലോസ് അവനെക്കുറിച്ച് തന്നെ പറയുന്നു. 15:18 മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ ദൈവസംബന്ധമായ പ്രശംസയാണ്. യേശു ക്രിസ്തു പൗലോസ് മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് പ്രവർത്തിച്ചു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും വെളിപ്പെട്ടു. ഇതാണ് ക്രിസ്തുയേശുവിൽ അദ്ദേഹത്തിനുള്ള ദൈവസംബന്ധമായ പ്രശംസ. ഇതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കുവാൻ പൗലോസ് താല്പര്യപ്പെടുന്നില്ല. ഈ വിധത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് പൗലോസ് യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം സഞ്ചരിച്ചിരിക്കുന്നു. എല്ലായിടവും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർണ്ണതയോടെ വിളംബരം ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള ജാതീയ പ്രദേശങ്ങളെ സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു. യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു എന്നത് യെരുശലേം മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിദൂര പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു സുവിശേഷം അറിയിച്ചു എന്ന് മനസ്സിലാക്കാം. ഇല്ലൂരിയ മക്കദോനിയ എന്ന സ്ഥലത്തിനും ബാൽക്കൻ ഉപദ്വീപിനും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആയിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്തൊരിടയിലാണ് അദ്ദേഹം സുവിശേഷം അറിയിച്ചത്. അതിനാൽ മറ്റൊരാൾ ആരംഭിച്ച പ്രവൃത്തിയുടെ മേൽ അദ്ദേഹം പണിതിട്ടില്ല. പതിനഞ്ചിന്റെ 21-ാം വാക്യത്തിൽ അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം ഉദ്ധരിക്കുന്നു. യെശയ്യാവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രവചിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അദ്ദേഹത്തിന്റെ സുവിശേഷ യാത്രകൾ എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് ക്രിസ്തുവിനാൽ സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം മുമ്പേ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കുന്നതിന്റെ തിരക്കിൽ റോമിലേക്ക് പോകുവാൻ പൗലോസിന് കഴിഞ്ഞില്ല. പലപ്പോഴും മുടക്കം വന്നു എന്നതിൽ നിന്നും പലപ്പോഴും അദ്ദേഹം റോമിലെ സഭയെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അതിന് മുടക്കം വന്നു എന്ന് മനസ്സിലാക്കാം. ഇത് റോമർ 1:13 അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ജാതികളുടെ ഈ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചതിനാലും അനേകം വർഷങ്ങളായി റോമിലെ സഭയെ കാണുവാൻ ആഗ്രഹിച്ചതിനാലും അദ്ദേഹം അവിടേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. 15:23 ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും എന്നത് കിഴക്കൻ മധ്യധാരണയാഴി, ഏഷ്യ മൈനർ, മക്കദോനിയ, ഗ്രീക്ക് എന്നീ പ്രദേശങ്ങളെ കുറിച്ചാണ്. ഇവിടെയെല്ലാം പൗലോസ് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു. അതിനാൽ സ്പാനിയയിലേക്കുള്ള അഥവാ സ്പെയിനിലേക്കുള്ള യാത്രാമതിയെ റോം സന്ദർശിക്കുവാനാണ് അദ്ദേഹം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അവരെ കണ്ട് കർത്താവിൽ സന്തോഷിച്ച ശേഷം അവരാൽ യാത്ര അയക്കപ്പെട്ട് സ്പെയിനിലേക്ക് പോകുവാൻ അദ്ദേഹം ആശിക്കുന്നു. സ്പെയിൻ യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം ആയിരുന്നു. പൗലോസ് റോമിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്ന സമയത്ത് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. മക്കദോനിയയിലും അക്കായയിലുമുള്ള വിശ്വാസികൾ യെരുശലേമിലെ വിശ്വാസികളിൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ കുറിച്ച് കേട്ടു. അതിനാൽ അവർ യെരുശലേമിലെ ക്ലേശം അനുഭവിക്കുന്നവർക്കായുള്ള സാമ്പത്തിക സഹായം പൗലോസിനെ ഏൽപ്പിച്ചിരുന്നു. അത് നൽകുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം യെരുശലേമിലേക്ക് പോയത്. മക്കദോനിയയിലും അക്കായയിലുമുള്ള വിശ്വാസികൾ അവരുടെ ഒരു കടമയായിട്ടാണ് ഇങ്ങനെ സഹായം ചെയ്തത്. കാരണം ജാതികളായ അവർ യെരുശലേമിൽ താമസിക്കുന്ന യഹൂദന്മാരോട് സുവിശേഷം നിമിത്തം കടപ്പെട്ടിരിക്കുന്നു. യഹൂദന്റെ മശിഹയെ അവർ തിരസ്കരിച്ചതിനാലാണ് ജാതികൾക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്തിൽ രക്ഷ ലഭിച്ചത് എന്ന് പൗലോസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്റെ ആത്മീയ നന്മയായ സുവിശേഷത്തിൽ അവർ പങ്കാളികളായെങ്കിൽ ഭൗതിക നന്മകളിൽ യഹൂദന്മാരെ സഹായിക്കുവാൻ അവർക്ക് കടപ്പാടുണ്ട്. ഈ ദൗത്യം പൂർത്തീകരിച്ച് സാമ്പത്തിക സഹായം യെരുശലേമിലെ വിശ്വാസികളെ ഏൽപ്പിച്ചു ബോധ്യം വരുത്തിയതിന് ശേഷം റോമിലെ സഭയും സന്ദർശിച്ച് അവിടെ നിന്നും സ്പെയിനിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. 15:25-26 വാക്യങ്ങളിൽ പൗലോസ് യെരുശലേമിലെ വിശ്വാസികളെ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. ഇത് യെരുശലേമിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും യോജ്യമായ വിശേഷണമാണ്. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധി നിമിത്തം അവരെ വിശ്വസിക്കുന്ന എല്ലാവരും വിശുദ്ധരായി കണക്കിടപ്പെടുന്നു. യെരുശലേമിലെ വിശ്വാസികളിൽ സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവർക്കായി സാമ്പത്തിക സഹായം ശേഖരിച്ചത് പൗലോസാണ്. ജാതിയരായ വിശ്വാസികളിൽ നിന്നുമാണ് ഈ സഹായം അദ്ദേഹം സമാഹരിച്ചത്. 1 Corinthians 16:1-2 വാക്യങ്ങൾ, 2 Corinthians 8:1-9 വാക്യങ്ങൾ എന്നീ വാക്യങ്ങളിൽ പൗലോസ് ഈ ധർമ്മശേഖരത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിനാൽ യെരുശലേമിലേക്കുള്ള വിശ്വാസികൾക്കായി മക്കദോനിയ, അക്കായി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമല്ല ധനശേഖരം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊരിന്തിലെ സഭയിൽ നിന്നും ഒരുപക്ഷെ മറ്റു ചില സഭകളിൽ നിന്നും അദ്ദേഹം ധനശേഖരം നടത്തിയിട്ടുണ്ടായിരിക്കാം. അതുമായിട്ടാണ് അദ്ദേഹം യെരുശലേമിലേക്ക് പോകുവാൻ ഉറച്ചത്. യെരുശലേമിലെ വിശ്വാസികളുടെ സാമ്പത്തിക ക്ലേശത്തിന്റെ കാരണം നമുക്ക് വ്യക്തമല്ല. അത് പൗലോസ് എങ്ങും വിവരിക്കുന്നില്ല. ഒരുപക്ഷെ അഗബോസ് പ്രവചിച്ചതുപോലെ യെരുശലേമിൽ മഹാക്ഷാമം ഉണ്ടായത് ആയിരിക്കാം. ചിലപ്പോൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാകാം. ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല. പൗലോസ് യഥാർത്ഥത്തിൽ സ്പെയിനിലേക്ക് യാത്ര ചെയ്തുവോ എന്ന് നമുക്ക് തീർച്ചയില്ല. ഇതിന്റെ കൃത്യമായ ചരിത്ര തെളിവുകൾ വേദപുസ്തകത്തിൽ ലഭ്യമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28:14-16 വാക്യങ്ങൾ അനുസരിച്ച് പൗലോസ് ഒരു തടവുകാരനായ റോമിൽ കഴിഞ്ഞിട്ടുണ്ട്. 60 റോമിലെത്തിയ പൗലോസ് അവിടെ 2 വർഷം വീട്ടുതടങ്കലിൽ താമസിച്ചു. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രൻ ആയി. തടവിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ പൗലോസ് സ്പെയിനിലേക്ക് പോയിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ യാതൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എഴുതി കഴിഞ്ഞായിരിക്കാം അദ്ദേഹം സ്പെയിനിലേക്ക് പോയത്. റോമിലെ ക്ലെമന്റ് എന്നറിയപ്പെടുന്ന ആദ്യകാല സഭാപിതാവിൻ്റെ AD 95 എഴുത്തുകളിൽ പൗലോസ് പടിഞ്ഞാറൻ നാടുകളുടെ അറ്റത്തോളം സുവിശേഷമായി പോയി എന്ന് പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ പൗലോസിൻ്റെ സ്പെയിനിലേക്കുള്ള യാത്രയെക്കുറിച്ച് ആകാം. പൗലോസ് ഇംഗ്ലണ്ട് വരെയും പോയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു ആദ്യകാല സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പൗലോസ് സ്പെയിനിൽ പോയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയെക്കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു സഭാപിതാവാണ് യെരുശലേമിലെ സിറിൽ. മൂററ്റോറിയൻ കാനോൻ എന്നറിയപ്പെടുന്ന AD 180 രചിക്കപ്പെട്ട രേഖയിലും റോമിൽ നിന്നും പൗലോസ് സ്പെയിനിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് കൂടാതെ പൗലോസ് വീണ്ടും റോമക്കാരാൽ പിടിക്കപ്പെട്ടുവെന്നും അത് അദ്ദേഹത്തിൻ്റെ 4-ാമത്തെയും 4-ാമത്തെയും സുവിശേഷ യാത്രയുടെ അന്ത്യമായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. 2-ാമത് പിടിക്കപ്പെട്ടപ്പോൾ പൗലോസിനെ മാമർട്ടൈൻ ജയിലിലേക്ക് അയച്ചു. ഈ കാലത്ത് കുപ്രസിദ്ധനായ ന്യൂറോ റോമിൽ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് നേരെ വലിയ പീഡനം അഴിച്ചുവിട്ടു. ന്യൂറോയുടെ കൽപ്പനപ്രകാരം പൗലോസിനെ ശിരഛേദനം ചെയ്തു കൊന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. AD 64 റോമ പട്ടണം അഗ്നിക്കിരയാതിനു ശേഷവും AD 68 നീറോയുടെ മരണത്തിന് മുമ്പുമായി പൗലോസ് കൊല്ലപ്പെട്ടിരിക്കാം. 15:29 ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പൗലോസ് എഴുതി. ഇത് അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തോടെയും ഹിതപ്രകാരവും റോമിൽ വരും എന്നാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കുമെന്നാകാം. ഈ രണ്ടർത്ഥത്തിലും പൗലോസിൻ്റെ സന്ദർശനം റോമിലെ വിശ്വാസികൾക്ക് അനുഗ്രഹം ആകും. റോമർ 15-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്നാണ് പൗലോസ് എഴുതിയത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ആണ് പൗലോസ് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നത്. 3 പ്രാർത്ഥനാ വിഷയങ്ങളാണ് അദ്ദേഹം റോമിലെ വിശ്വാസികളെ ഏൽപ്പിക്കുന്നത്. 1, യഹൂദയിലുള്ള എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. യഹൂദന്മാരിൽ ചിലർ അവിശ്വാസികളാണ്. അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. യെരുശലേമിലെ യഹൂദന്മാരിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത അവിശ്വാസികളാൽ ഉപദ്രവം ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്ന് പൗലോസിനെ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യെ സോറിലെ വിശ്വാസികളും കൈസര്യയിലെ വിശ്വാസികളും അദ്ദേഹത്തോടവിടെ പോകരുത് എന്ന് അപേക്ഷിച്ചു. അഗബോസ് യെരുശലേമിൽ പൗലോസിന് പ്രതികൂലമുണ്ട് എന്ന് പ്രവചിച്ചു. എങ്കിലും പൗലോസ് യാത്ര തുടരുവാൻ തീരുമാനിക്കുക ആയിരുന്നു. 2-ാമത്തെ പ്രാർത്ഥനാ വിഷയം അദ്ദേഹം കൊണ്ടുപോകുന്ന ധനശേഖരം യെരുശലേമിലെ വിശ്വാസികൾക്ക് പ്രസാദമായി തീരണം. ഈ വാക്യം വായിച്ചാൽ അദ്ദേഹം ശേഖരിച്ച ധനസഹായം യഹൂദ വിശ്വാസികൾക്ക് പ്രസാദകരമായി തീരാതെ വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്ന് തോന്നും. ധനശേഖരം ജാതികളുടെ കയ്യിൽ നിന്നും ശേഖരിച്ചത് ആയിരുന്നു എന്നതിനാൽ യഹൂദന്മാരിൽ ചിലർക്കത് അപ്രീതിയാകുമോ എന്നായിരിക്കാം അദ്ദേഹം സംശയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ പ്രാർത്ഥനാ വിഷയം യെരുശലേമിൽ നിന്നും ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ റോമിലെത്തുവാനും അവിടെയുള്ള വിശ്വാസികളോട് ശാന്തമായി താമസിക്കുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. 15:33 വാക്യം ഒരു ആശീർവാദമാണ്. സമാധാനത്തിന് ദൈവം നിങ്ങളെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 17-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ നമ്മൾ റോമർ 15-ാം അധ്യായമാണ് പഠിച്ചത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9 6 1 3 0 7 5 1. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.